You're with SBS Radio.
നമസ്കാരം ഷിജോ ജോസ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ഷിജോ, ഇപ്പൊ ഇന്ത്യൻ കടകളിലും മറ്റും വിൽക്കുന്ന കൺമഷി ഉൽപ്പന്നങ്ങളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നല്ലോ. അപ്പോൾ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്?
നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇവിടെ സാധാരണ നമുക്ക് വിൽക്കാനോ ഉണ്ടാക്കാനോ പറ്റുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സിനെല്ലാം ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ലേബൽ ചെയ്തിരിക്കണം എന്നുള്ളതും അതിൽ എത്ര പെർസെന്റേജ് എത്ര എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതില് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കുക. നമ്മൾ എന്തെങ്കിലും നമുക്ക് ബോഡിക്ക് ദോഷമുള്ളതോ നമുക്ക് അലർജിക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ്, നമ്മൾ സാധാരണ വാങ്ങുന്ന പ്രൊഡക്റ്റുകളിൽ മുഴുവൻ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പയറി ഡേറ്റ് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളത്തേക്കാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞ് എത്ര നാളത്തേക്കാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കാലയളവിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചു, വാങ്ങിച്ചപ്പോൾ ഐലൈനർ പോലെയുള്ള അല്ലെങ്കിൽ മക്കാര പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിന് 3 മന്ത്സ് എക്സ്പയറി ഉള്ളൂ. അപ്പോൾ വാങ്ങിച്ച് നമ്മൾ വെച്ച് പിന്നെ നമ്മൾ മറന്നു പോയിട്ട് കാര്യമില്ല. അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കേടുവരുന്നത് നമ്മൾ അറിയാതെ പോകും. പിന്നെ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത പ്രൊഡക്റ്റാണ് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഉപയോഗിക്കുന്ന പിന്നെ അത് ഡയറക്റ്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വോണ്ട് ഉണ്ടാവും, അത് വെച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഉറപ്പുണ്ടാവും നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, പിന്നെ അത് എന്തെങ്കിലും നമുക്ക് ഇറിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന്. പിന്നെ പാച്ച് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ എവിടെ പോയി നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും അവിടെ ടെസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ പുരട്ടി നോക്കി എന്നിട്ട് നമ്മൾ അപ്പോൾ അത് വാങ്ങിക്കാതെ ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് സമയം വരെ ആ പ്രൊഡക്റ്റ് നമുക്ക് നമ്മളെ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മേക്ക് ഷുവർ ചെയ്ത് വാങ്ങിക്കാം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ സേഫ്റ്റി സൈഡ് എന്ന് നമുക്ക് ചെയ്യാനുള്ളത്.
ഓക്കെ, ഇതിന്റെ അകത്ത് ഇപ്പൊ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ബോട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ മേടിക്കുന്ന വസ്തുക്കളുടെ പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ?
സാധിക്കും, സാധിക്കും. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം ആ പ്രൊഡക്റ്റില് അതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഒരു ലേബിൾ ഉണ്ടാവും.
ഓക്കെ,
ആ ലേബിളില് അതിൽ ഓരോ കണ്ടന്റും ഓരോ ഇൻഗ്രീഡിയന്റും എത്ര മാത്രം അളവിലുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും എഴുതിയ ഒരു സാധനമേ വിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം.
ഓ, അങ്ങനെയുള്ളതേ വാങ്ങിക്കാവുള്ളൂ,
വാങ്ങിക്കാവുള്ളൂ, വിൽക്കാനും അങ്ങനെ പാടുള്ളൂ.
ഓക്കെ,
അങ്ങനെയുള്ളതേ മാർക്കറ്റിൽ വരാൻ പാടുള്ളൂ, അങ്ങനെ അല്ലാത്തത് ഇല്ലീഗൽ ആണ്. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എക്സ്പയറി ഡേറ്റ് അതിൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് അതിൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇപ്പോ പാക്കറ്റ് ഉള്ളതിലാണ് പാക്കറ്റിൽ ഉണ്ടാവും, അങ്ങനെ ഉള്ളതല്ലെങ്കിൽ അതിൽ ആ പ്രൊഡക്റ്റിൽ എഴുതണം എന്നാണ്.
അതുപോലെ ഇപ്പൊ ഓൺലൈനായും കോസ്മെറ്റിക്സ് വാങ്ങുന്നവരുണ്ടല്ലോ, അപ്പൊ എത്രത്തോളം വിശ്വസനീയമാണ് ഓൺലൈനായി വാങ്ങുന്നത്, അല്ലെങ്കിൽ നല്ലതേതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കുകൾ അനുസരിച്ചാണ് 2017 ശേഷം ഒരു 40% ഓൺലൈൻ ഷോപ്പിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാണ് ഉണ്ടെന്നാണ് കണക്ക്. അതിന് 2020 ഒക്കെ ആകുമ്പോഴേക്കും അത് ഇനിയും അതിന്റെ ഇരട്ടിയാവും എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ ഫാമിലീസ് ഒക്കെയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കുറച്ച് മാത്രം സമയം തന്നാൽ മതി, അവിടം വരെ പോകണ്ട. ആകെപ്പാടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വാങ്ങിക്കുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് സത്യമായിട്ട് ഒത്തിരി കമ്പനികളെ പറ്റി നമുക്ക് പിന്നെ സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് തന്നെ പലതായിട്ട് ഇങ്ങനെ പല കമ്പനികളുടെ പ്രൊഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് നോക്കാൻ പറ്റും. നോക്കേണ്ടത് ഇതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും അത് നമുക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യത്തെ പറ്റി ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റും എന്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ വേറെ കടകളിൽ പോയി അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് ഉറപ്പാണ് നമുക്ക് വാങ്ങിച്ചാൽ ദോഷം വരികയില്ലാന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ വാങ്ങുന്നതുകൊണ്ട്. അത് ഭയങ്കര എളുപ്പമായിരിക്കും, പലതിൻ്റെയും റെപ്ലിക്ക കിട്ടുന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്ത് പരിചയമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ അത്രയും നമുക്ക് ഒരു പരിചയമില്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ റിവ്യൂസ് നന്നായിട്ട് വായിച്ച് മേക്ക് ഷുവർ ചെയ്ത് വാങ്ങിക്കാം.
തീർച്ചയായിട്ടും. ഇനിയിപ്പം നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സൗന്ദര്യ വർത്തക വസ്തുക്കളും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണല്ലോ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും?
ഓർഗാനിക്കും നാച്ചുറൽ പ്രൊഡക്റ്റും എന്നുള്ള പേരിൽ ഒത്തിരി അധികം പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതില് ഒറിജിനൽ എന്നുള്ള വിധത്തിൽ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കേഷൻ തന്നെ നോക്കേണ്ടി വരും. ഇപ്പോ ഒത്തിരി പ്രൊഡക്റ്റുകൾ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ പോലും അത് സത്യത്തിൽ അതൊരു പേരിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെന്ന കൂട്ടിയുള്ള ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ബ്ലാക്ക് ഹെന്ന എന്നുള്ളത് വെറുതെ സാധാരണ കാണുമ്പോൾ ബ്ലാക്ക് ഹെന്ന എന്ന് കാണുന്നത് ഒരു കളറാണ്, അത് ഹെന്ന പൗഡർ ആണെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസ് ഉള്ള സാധനമാണ്. പക്ഷെ അതൊരു പിന്നെ കെമിക്കൽ പ്രൊഡക്റ്റ് മാത്രമാണ്. അതുപോലെ തന്നെ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷെ ഇതിലെല്ലാം സർട്ടിഫിക്കേഷൻ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള ഓർഗാനിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ 70% തൊട്ട് 95% വരെ അതിലെ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫൈഡ് ബോഡിയാണ് കോസ്മോസ് എന്ന് പറഞ്ഞ് COSMOS എന്ന്. അത് ഇന്റർനാഷണൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓർഗാനിക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ കോസ്മെറ്റിക്സ് എന്നാണ്. അപ്പോൾ അത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് പതിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഉറപ്പുള്ളതാണ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന സാധനമാണ്. പിന്നെ വേറെയും ഒത്തിരി അതുപോലത്തെ അതോറിറ്റീസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ടും ഓസ്ട്രേലിയയിലുള്ളത് കോസ്മോസും പിന്നെ നേച്ചർ എന്നുള്ളതും കൂടെയാണ്. അങ്ങനെ രണ്ട് സർട്ടിഫൈഡ് ബോഡിയാണ് ഉള്ളത്.
ഓക്കെ, അപ്പൊ അത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം അല്ലേ?
ധൈര്യമായിട്ട് വാങ്ങിക്കാം.
ഓക്കെ, ഇപ്പം ഷിജോ, ഇപ്പം ഐലൈനറിലാണ് രാസവസ്തുക്കൾ കണ്ടെത്തിയത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ കൺമഷി ഐലൈനർ അതുപോലെ സൂർമ പോലുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
ഐലൈനർ വാങ്ങിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക. വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ അത് റീപ്ലേസ് ചെയ്യണമെന്നാ. ആ 3 മാസം കൊണ്ട് ഉപയോഗിച്ച് തീർത്തു പുതിയത് വാങ്ങിക്കുക. മസ്കാര അങ്ങനത്തെ കണ്ണിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ഏത് സാധനങ്ങളും, പിന്നെ നമ്മൾക്ക് പോലും ആണെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പിന്നെ രണ്ടാമത് ഉപയോഗിക്കരുത്. നമുക്ക് ചെറുതായിട്ട് പോലും അലർജിയോ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ കണ്ണിന് തോന്നിയ സംഭവം നമ്മൾ സാധാരണ ഉപയോഗിച്ചിരിക്കുന്ന ഐലൈനർ ആണെങ്കിൽ പോലും അത് അപ്പൊ തന്നെ വേണ്ടാന്ന് വെച്ച് പുതിയത് മേടിച്ചോ ഉപയോഗിക്കോ, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത് ഉപയോഗം നിർത്തി വെക്കുന്നതോ ആയിരിക്കും ഏറ്റവും നല്ലത്.
ഓക്കെ, കൺമഷിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ മുഖകാന്തിക്കായി ആൾക്കാർ ഫൗണ്ടേഷൻ ക്രീമും അതുപോലെ മറ്റ് ക്രീമുകളും ഒക്കെ തേക്കാറുണ്ടല്ലോ, ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഒരു ഷിജോയുടെ ഇത്രയും നാളത്തെ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന ഒരു നിലയിൽ ഉള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ?
നമ്മൾ ഒരു ഓരോരുത്തരുടെയും സ്കിന്നിന് വ്യത്യാസമുണ്ട്. അപ്പോ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ റിയാക്ഷൻ വരാൻ വളരെ ഈസിയാണ്. ഇപ്പോ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് വേണ്ട പ്രൊഡക്റ്റ് അല്ല ഓയിലി സ്കിന്നിന് വേണ്ടത്. ഇപ്പോൾ ഓയിലി സ്കിന്നിന് വേണ്ടത് ഇപ്പോൾ നമ്മൾ മോയിസ്ചറൈസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒത്തിരി ഓയിലി സ്കിന്നിനുള്ള ഒരു പ്രൊഡക്റ്റ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ പിമ്പിൾ പോലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റിനോട് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇച്ചിനെസ് ഉണ്ടാവാം, റെഡ്നെസ് ഉണ്ടാവാം, അതൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വേർത്ത് കഴിയുമ്പം അത് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ അത് സ്കിൻ പോസ് ക്ലോഗ് ആയി പിന്നെ അത് പിമ്പിൾ ആയിട്ട് വരുന്നു. ഒരു മേക്കപ്പ് ഒക്കെ നല്ലൊരു വെഡിങ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും പിമ്പിൾ വരുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെ അതിലെ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതും മേക്ക് ഷുവർ ചെയ്ത് വാങ്ങിക്കുക, ഉപയോഗിക്കുക, എക്സ്പയറി ഡേറ്റിന് മുമ്പ് തീർക്കുക. പിന്നെ ഐലൈനർ ആണെങ്കിലും ഫൗണ്ടേഷൻ ഒക്കെ ആണെങ്കിലും അത് ഷെയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ചാൽ അവിടെ ഇരുന്നു, അതിന് മുകളിൽ ഒരു പൂപ്പിൾ പോലെ വെള്ള പോലെ എന്തെങ്കിലും വന്നു, പിന്നെ അത് കട്ടി കൂടി, അതിന്റെ അതായത് അതിന്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ.
ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാ കോസ്മെറ്റിക്സിലും അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധക വസ്തുക്കളിലും കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വിപണിയിൽ വിറ്റഴിക്കുന്ന ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിന് പകരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യ വസ്തുക്കളും ഉണ്ടാകില്ലേ?
നമ്മുടെ നാട്ടില് പണ്ട് പിന്നെ അമ്മമാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ ആവുമ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെപ്പോഴും കുട്ടികൾക്കൊക്കെ കണ്ണെഴുതി കൊടുക്കും, പിന്നെ ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കും, ഒക്കെ പുരുക എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ അമ്മമാരത് നല്ല തിരി തെറുത്ത് അതിൽ നല്ല നെയ്യില് മുക്കി അത് കത്തിച്ചിട്ട് അതിന്റെ മുകളിലൊരു പാത്രം പിടിച്ച് അതിന്റെ പുക വരുന്ന ആ പുകയെടുത്താണ് നമ്മള് കണ്ണില് തേച്ചോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കുറച്ചുകൂടെ നമ്മള് പിന്നെ അതിലൊന്നും വേണ്ടാത്ത സാധനങ്ങള് ഒന്നും ഇല്ലാന്ന് ഉറപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചുണ്ടിന് ചുവപ്പ് കളർ കിട്ടാൻ മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചെയ്യുന്നതാണ് നമ്മൾ ബീട്രൂട്ടിന്റെ നീര് വാസ്ലിനും കോക്കനട്ട് ഓയിലും പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ഇട്ട് നമുക്ക് അതിന്റെ നീരെടുത്ത് അത് ഒരു ചെറിയ ജാറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ലിപ്ബാം, അതിന് ചുണ്ടിന് കളറും കൊടുക്കും ലിപ്ബാമായിട്ടും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനത്തെയുള്ള നമുക്ക് വീട്ടിൽ ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട്.
ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഷിജോ ജോസ്.
താങ്ക് യു സാൽവി.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.